Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
മനസ്സിൽ പ്രവിഷ്ടം മനയാദി സംസർഗകൃതം ജീവരവും പരിത്യജ്യ വീണ്ടും പറയുന്നു. ഇതിലൊരു തെറ്റിദ്ധാരണയുണ്ടാകും. ഇത്രയും വലിയ ആത്മജ്ഞാനത്തെ മോക്ഷത്തെ എല്ലാം വെറും ഉറക്കമായിട്ട് പറഞ്ഞു, ഇതെന്താണ് വിവരക്കേടല്ലേ എന്നൊക്കെ നമ്മൾ സംശയിച്ചു. ചില ചോദിക്കും, ഉറക്കമാണെങ്കിൽ ഇനി എന്തിനാ സാധന, എന്തിനാ ശാസ്ത്രം, എന്തിനാ ഗുരു, എന്തിനാ ആശ്രമം തന്നെ വേണ്ടെന്ന് വെച്ച ആൾക്കാർ മടങ്ങിപ്പോവും. വീട്ടിൽ പോയിട്ട് ഉറങ്ങിയാൽ മതിയല്ലോ. അതല്ല ഇവിടെ പറയുന്നു. മനസ്സിൽ പ്രവിഷ്ടം മനയാദി സംസർഗകൃതം ജീവരൂപം, നേരത്തെ പറഞ്ഞല്ലോ, തസ്സൃഷ്ട തദൈവ അനുപ്രാവിശത്ത്. ആ അനുപ്രവേശത്തെ കുറിച്ച് പറയണം. ആ ജീവരൂപം മനസ്സിൽ പ്രവിഷ്ടം, മനസ്സിൽ പ്രവിഷ്ടമായിരിക്കുന്നു എന്നുവെച്ചാൽ മനസ്സാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു. മനാദി സംസർഗകൃതം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, എന്തിന് ഈ സ്ഥൂലമായ ശരീരം, ഇതിനോടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന ഇതെല്ലാം കൂടെ കൂടി ചേർന്നാണ് ജീവൻ എന്ന് പറയുന്നത്. അതൊരു അവിയല് പോലെയാണ്. ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ട്. അതാണ് മനാദി സംസർഗരൂപം ജീവരൂപം കൃതം ജീവരൂപം. അതാണ് ജീവൻ എന്ന് പറയുന്നത്. അനുപ്രവേശം ചെയ്യുന്നത് അതിനെ പരിത്യജ്യ പൂർണ്ണമായി ഉപേക്ഷിച്ചു ആ ജീവരൂപത്തെ വിടുന്നു. അല്ലേ, ആ സത്ത് തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ആ സത്ത് വിചാരിച്ച് ഞാൻ പരതായി തീരട്ടെ, ബഹുസ്യാം പ്രജായമാ, അങ്ങനെ ആ സത്തിന് പരതായി തീരട്ടെ എന്ന് സങ്കല്പിക്കാമെങ്കിൽ ഇതൊന്നും വേണ്ടെന്ന് സങ്കല്പിക്കാം. ആ സത്ത് തന്നെ തീരുമാനിക്കുന്ന അത് സത്തിനെ കഴിയും. പൂർണ്ണ നാഭിയുടെ ദൃഷ്ടാന്തം പറയുന്ന പോലെ ചിലന്തി തന്നിൽ നിന്ന് ആ വലയെ പ്രസാരിപ്പിക്കുന്നു, തന്നിലേക്ക് അത് വീണ്ടും ചുരുട്ടിയെടുക്കുന്നു. അത് അത് തീരുമാനിക്കുന്ന അത് തന്നെ സത്തിൽ ഈ സങ്കല്പം വരുന്നു. സമുദ്രം തീരുമാനിക്കുന്നു എന്നിൽ തിര വേണോ, തരംഗം വേണോ, കുമിള വേണോ. സമുദ്രത്തിന് ആ സ്വാതന്ത്ര്യമില്ല, എന്നാലും അതെല്ലാം സമുദ്രത്തിലാണല്ലോ സംഭവിക്കുന്നത്. ഇവിടെ സത്തിന് ആ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് സ്വയം തീരുമാനിക്കുന്നു വേണ്ട. ഒരുപാട് ദൃഷ്ടാന്തങ്ങളിലൂടെ ഇത് വിശദീകരിക്കും. ഇതെല്ലാം മതിയായി. ഈ സംസാരം എന്ന് പറയുന്നത് ജാഗ്രത കൊണ്ട് സ്വപ്നം കൊണ്ട് തന്നെ മതിയായി, അല്ലാതെ ജീവിതം കൊണ്ടോ അനേക ജന്മങ്ങളും കൊണ്ടോ അല്ല. അവിരക്തനാകുന്നു സർവത്തിൽ നിന്നും, അതിന് വിരക്തി സംഭവിക്കുന്നു, പരിത്യജ്യ ഇതെല്ലാം വിടുന്നു. അത് സഹജമായി സംഭവിക്കുന്നു. സഹജമായി തന്നെ ഇതിൽ നിന്ന് ജീവരൂപം സ്ഫുരിക്കുന്നു. സഹജമായി തന്നെ ആ ഒരു ജീവസ്വരൂപം അസ്തമിക്കുന്നു. സൂര്യന്റെ ഉദയാസ്തമയങ്ങനെ പോലെ അസ്തമിക്കുന്നു, അത് അന്ധകാരത്തിലേക്ക് പോകുന്നു, ഉദിക്കുന്നു, പ്രകാശത്തിലേക്ക് വരുന്നു. അതിനാ സൂര്യൻ തന്നെ ചെയ്യുന്നതാണ്. അതിന് മറ്റ് നിമിത്തങ്ങളുണ്ടാകാം, ഭൂമിയോ. അതിനെ സംബന്ധിച്ച് നമുക്ക് പല സിദ്ധാന്തങ്ങളും പറയാൻ കാണും. ആത്യന്തികമായി നമുക്കൊന്നും അറിയില്ലെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ ജീവസ്വരൂപം പരിത്യജ്യ ഈ ജീവഭാവത്തെ ആ സത്ത് തന്നെ വിടുന്നു. സത്ത് തന്നെ സ്വീകരിച്ചത് എന്താ, ഒരല്പസമയത്തേക്കാണ് ഈ സംസാരം. അതിനാണ് നമ്മൾ ജാഗ്രത എന്ന് വിളിക്കുന്നത്. അതിനാണ് പിന്നെ നമ്മൾ ജന്മമെന്ന് പറയുന്നത്, മരണമെന്ന് പറയുന്നത്, ജന്മാന്തരങ്ങളെന്ന് പറയുന്നത് ക്ഷണികമായ ഈ ജാഗ്രതയാണ്. അതിന്റെ സ്വരൂപം എന്താണ്, കാലാതീതമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് ഈ കാലത്തെ വിടുന്നു, കാലാതീതമായ ഭാവത്തെ പ്രാപിക്കുന്നു. സുഷുപ്തി കാലാതീതമാണ്, അവിടെ കാലമില്ല. ജാഗ്രതയിലെ കാലമുള്ളൂ. ജാഗ്രതയിലെ കാലങ്ങളെ താരതമ്യച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ഞാൻ ഇന്നലെ ഉറങ്ങി, നാളെ ഉറങ്ങും, ഇങ്ങനെ സുഷുപ്തിയിൽ ആരോപിക്കുന്നത്. അത് ജാഗ്രതയിലെ കാലത്തെ അങ്ങോട്ട് കടത്തിവിടുകയാണ്. അത് കാലാതീതമാണ്. അവിടെ കാലാനുഭവമില്ല, കാലാനുഭവം ഉണ്ടെങ്കിൽ ജാഗ്രത. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് പരിത്യം ചെയ്ത് സ്വേച്ഛയാ ആ സ്പന്ദനം ഇല്ലാതാകുന്നു അല്ലേ. ജലത്തിൽ നിന്ന് ഒരു തരംഗം ഉയർന്നു വരുന്നു, നമ്മളതിനെ തരംഗം എന്ന് വിളിക്കുന്നു. അത് വീണ്ടും പഴയ രീതിയിലായ നിശ്ചലമായ ചലിക്കാതിരുന്നാൽ നമ്മളതിനെ സമുദ്രം എന്ന് പറയുന്നു. അപ്പോൾ ആ തരംഗം ഉയരുന്നതും തരംഗമില്ലാതാകുന്നതും നമ്മളെന്ത് പറയും, സമുദ്രത്തിന്റെ സ്വഭാവം. സമുദ്രം ജഡമായതുകൊണ്ട് ആ സ്വഭാവത്തിന് പലതും കൂട്ടു നീക്കുന്നു. പക്ഷെ എന്നാലത് ജലത്തിന്റെ സ്വഭാവമാണ്, വേറൊന്നും പറയാനില്ല. അതുപോലെ ഇതിന്റെ സ്വഭാവമാണ് ഈ ജാഗ്രത സ്വപ്നവും സത്തിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം അത് വിടുന്നു എന്നർത്ഥം. പരിത്യജ്യ അതിനെ അതങ്ങ് വിടുന്നു. സ്വം സദ്രൂപം യത് പരമാർത്ഥ സത്യം, ആ ജീവഭാവൻ അവിടെ ഇല്ലാതാകുന്നു. സദ്രൂപത്തെ പറയുന്നു യത് പരമാർത്ഥ സത്യം, അത് പരമാർത്ഥ സത്യമാണ്. അപ്പോൾ സുഷുപ്തിയെ സംബന്ധിച്ച് നമ്മുടെ ധാരണകളൊന്ന്, നമ്മൾ പറയുന്നത് സുഷുപ്തിയെ ഞാൻ അനുഭവിക്കുന്നു, അത് നമ്മൾ ആലോചിക്കാതെ പറയുക. നമ്മൾ മനസ്സിലാക്കുന്ന സുഷുപ്തിയെ നമ്മൾ അനുഭവിക്കുന്നില്ല, സുഷുപ്തി കേവലമായ അനുഭവമാണ്. അതിനെ അനുഭവിക്കുന്നവനല്ല ഈ ജാഗ്രതയിലിരിക്കുന്നവൻ, അവനവിടെ ഉണ്ടായിരുന്നില്ല. അവര് തെറ്റിദ്ധാരണയാണ്, സുഷുപ്തി അനുഭവിക്കുന്നു. ഇനി സുഷുപ്തിയിൽ ഞാൻ അനുഭവിച്ചു എന്തിനെങ്കിലും അതും അസംബന്ധമാണ്. സുഷുപ്തിയിലും ഈ അനുഭവിക്കുന്ന ഈ ഞാൻ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു പരമാർത്ഥ സത്യം, അത് പരമാർത്ഥ സത്യമാണ്, അത് കേവലമായ സത്യമാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്നുള്ളതെല്ലാം സുഷുപ്തിയെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളാണ്. സുഷുപ്തിയെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ അതല്ല, ജാഗ്രതനെയും സ്വപ്നത്തെയും സംബന്ധിച്ച് വിശകലനം ചെയ്തിട്ട് അവിടെ ജാഗ്രതനെ നിഷേധിച്ച് ബാക്കി ശേഷിക്കുന്നതാണ് സുഷുപ്തി പരമാർത്ഥ സത്യം എന്ന് പറയുകയാണ്. അത് സുഷുപ്തിയെ സംബന്ധിച്ചുള്ള ശരിയായ സങ്കല്പം. മറ്റത് സുഷുപ്തിയെ സംബന്ധിച്ചുള്ള നമ്മുടെ അജ്ഞാനത്തോടുകൂടിയ സങ്കല്പങ്ങൾ, അത് പരമാർത്ഥ സത്യമാണ്. അപീതോ അഭിഗതോ ഭവതി, അപീതനാകുന്നു, അഭിഗതനാകുന്നു, അതിനെ പ്രാപിക്കുന്നവനാകുന്നു ജീവൻ. ആ പരമാത്മാവിനെ പ്രാപിക്കുന്നു എന്നും പറയാം, പല ഭാഷകളിൽ പറയും. എന്നാൽ ആ ഒരു ഭാഷയ്ക്കും എന്താ സംഭവിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ ഒട്ട് കഴിവുമില്ല. ഒരു സങ്കല്പത്തിനും അതിനെ ഇന്നതാണ് എന്ന് നമ്മൾ ബോധിപ്പിക്കാൻ ശേഷിയില്ല. എന്നാലും ഇതിനെ നിഷേധിച്ചിട്ട് ശേഷിക്കുന്നത് എന്നുള്ള തരത്തിൽ അതിനെ നമ്മൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. തസ്മാത് യസ്മത് അപീതോ ഭവതി അഭിഗതോ ഭവതി അധ തസ്മാ സ്വപിതീത്യേനം ആചക്ഷതേ ലൗകിക. അതുകൊണ്ട് സാധാരണ മനുഷ്യനും പറയുന്നു, ഉറങ്ങി അറിഞ്ഞില്ല, സുഖമായിരുന്നു. അതെല്ലാം സാധാരണ മനുഷ്യനും പറയുന്നു, അതിന്റെ പൊരുൾ മനസ്സിലാക്കാതെ. ചിന്തിക്കുന്നവൻ പറയുന്നു എന്താണ് അതിന്റെ പരമാർത്ഥം എന്ന് പറയുന്നു. സ്വം ആത്മാനം ഹി യസ്മാത് അപീതോ ഭവതി, വീണ്ടും പറയുന്നു സ്വം ആത്മാനം സ്വരൂപത്തെ, ഇത് സ്വരൂപമല്ല, ഈ ജീവഭാവം സ്വരൂപമല്ല, അതിനൊരു ഭ്രഷ്ട് സംഭവിച്ചതാണ്, അതിനൊരു മാറ്റം സംഭവിച്ചതാണ്. ഇതങ്ങനെയല്ല, സ്വം ആത്മാനം സ്വസ്വരൂപത്തെ അത് പ്രാപിക്കുന്നു. അപീതോ ഭവതി എന്ന് പറയുന്നു. എന്തിനാ ഇതിങ്ങനെ പറയുന്നത്? ഒരുവൻ ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രത്തിൽ എന്താണ് ആത്മാവ്, ആത്മാവിന്റെ സ്വരൂപം എന്താണെന്നവന് ബോധമുണ്ടാകണം, അതിനാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവിനെ സംബന്ധിച്ചുള്ള ശരിയായ അവബോധം അത് സുഷുപ്തിയെ കുറിച്ച് മനസ്സിലാക്കി ജാഗ്രത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്, സുഷുപ്തി ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതൊരു ദൃഷ്ടാന്തമാണ്, ഇത് പരമാർത്ഥമാണ്. കാരണം ഇത് ശ്രോതാവ് സുഹൃത്തിയിൽ പോയിട്ട് തിരിച്ചു വന്നവനാണ്. അതുകൊണ്ട് അവനോട് സത്തിനെ കുറിച്ച് സച്ചിദാനന്ദം സത്യവാഗ്രഹ സൃഷ്ടിക്കുമ്പോള സത്യെന്നെല്ലാം പറയുമ്പോൾ സുഷുപ്തി ഒരു ദൃഷ്ടാന്തമായിട്ടെടുത്ത് ചിന്തിക്കാം. എന്തിന് സൃഷ്ടിക്കുമ്പോള സത്തിന് ഉദാഹരണം. അസമയം അതേ സുഷുപ്തി തന്നെയാണ് ദാഷ്ടാന്തികമായിട്ട് ഇരിക്കുന്നത്. എന്തുകൊണ്ട്? ബ്രഹ്മത്തിന് വേറെ ദൃഷ്ടാന്തമില്ല. ബ്രഹ്മയേകവും അദ്വിതീയവുമാണ്, അതിനൊരു ഉദാഹരണം എന്തിനെ പറയണം? ഒന്നുമില്ല. അതുതന്നെ അത് ദൃഷ്ടാന്തവും ദാഷ്ടാന്തികവുമായിരിക്കുന്നു. പക്ഷെ ജീവൻ പ്രതീക്ഷണം ജാഗ്രത സ്വപ്ന സുഷുപ്തി മൂന്ന് അവസ്ഥകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതുകൊണ്ട് ഈ ജീവഭാവത്തിലിരുന്നു കൊണ്ട് പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ സുഷുപ്തിയെ ഒരു ദൃഷ്ടാന്തമാകും. അപ്പോൾ ആത്മതത്വത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം അത് ശ്രോതാവിനുണ്ടാകുന്നു. അതിനു വേണ്ടിയിട്ടാണ് അതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിശദീകരിക്കുന്നത്. സ്വം ആത്മാനം സ്വസ്വരൂപത്തെ യസ്മാത് അഭീതോ ഭവതി. അതുകൊണ്ട് നമ്മൾ വെറുതെ പറയരുത് എന്താണ് നമ്മളെല്ലാം ചർച്ച ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ഉറക്കമാണ് ആത്മാവ്, അങ്ങനെ പറയരുത്. ഉറക്കമാണ് ആത്മാവ് തന്നെ പറയും. ഉറക്കമാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മയാണ് ആത്മാവെന്ന് പറയും. കാരണം ഉറക്കമെന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം അറിവില്ലായ്മയാണ്. അത്തരം ഒരു കാര്യമല്ല ഇവിടെ വളരെ സൂക്ഷ്മമായി ബോധിപ്പിക്കുന്നത്. പരമാർത്ഥ സത്യം നമുക്കെങ്ങനെ നമ്മളെ മനസ്സിലാക്കി തരാൻ പറ്റും, അതിനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ശ്രുതി. ഗുണനാമ പ്രസിദ്ധിതോ അപി സ്വപ്നപ്രാപ്തിർ ഗമ്യത ഇതി അഭിപ്രായ. ഗുണനാമ പ്രസിദ്ധിതോ അപി, ഇത്തരത്തിലാണത് സർവരും അറിയുന്നത്. അതിലൂടെ തന്നെ സ്വപീതി ഉറങ്ങുന്നു, അറിയുന്നില്ല, ആനന്ദമാണ്, ഇങ്ങനെയുള്ള ഈ പ്രയോഗങ്ങൾ. അതിനാണ് ഇവിടെ സ്വപീതി എന്ന് സംസ്കൃതത്തിൽ പറയുന്നതിന് താല്പര്യം അതാണ്. ഞാനവിടെ ഇല്ലാത്തതുപോലെ ഒരു ജീവന്റെ അനുഭവമാണ് ജാഗ്രത സ്വപ്നവും സുഷുപ്തി. ഒരു ജീവൻ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ കഴിയുന്നുള്ള എല്ലാ ജീവന്മാരും പണ്ഡിതനായിക്കൊള്ളട്ടെ പാപനായിക്കൊള്ളട്ടെ അവൻ ചിന്തിച്ചിരിക്കും എന്താണ് ഈ സുഷുപ്തി, എന്താണ് ഈ ഉറക്കം, എന്താ അവിടെ സംഭവിച്ചത്. ചിന്തിക്കാതെ എന്തുകൊണ്ട്? ജാഗ്രതനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നു, സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, സുഷുപ്തിയെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു, സ്വാഭാവികമായി ചിന്തിക്കും. ഒരു ശാസ്ത്രത്തിന്റെ സഹായമില്ലാതെ ആണ് പറയുന്നത്. ഗുണനാമ പ്രസിദ്ധതോപി, സർവലോകരും ഇതൊക്കെ അറിയുന്നുണ്ട് ആണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, വിശേഷിച്ച് ചിന്തിച്ചാൽ, ശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഗുരുവിന്റെ സഹായത്തോടെ ചിന്തിച്ചാൽ സ്വാത്മപ്രാപ്തി ഗമ്യതേ, സ്വാത്മപ്രാപ്തി സ്വാത്മബോധം അതുണ്ടാകും. അത് സുഹൃത്തിൽ സഹജമായി സംഭവിക്കും. ജാഗ്രത്തിൽ ശ്രവണ മനനങ്ങളിൽ സാധനയിലൂടെ അത് സംഭവിക്കും. അതിലെല്ലാം പുരുഷ യജ്ഞത്തിന്റെ സ്ഥാനം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. നിത്യഭിപ്രായ കഥം പുനർ ലൗകികാന പ്രസിദ്ധ സ്വപ്ന സമ്പത്തി. ഇതെങ്ങനെ സർവർക്കും പ്രസിദ്ധമായിരിക്കുന്നത് ചോദിക്കുകയാണ്. സ്വപ്ന സമ്പത്തി അത് സർവർക്കും അറിയാമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? പറയുന്നു ജാഗ്രത ശ്രമ നിമിത്ത ഉദ്ഭവത്വാന്ന്. സ്വാപസീത്യാഹു ജാഗ്രത് ശ്രമനിമിത്ത ഉദ്ഭവം. എന്തുകൊണ്ടാണ് അവിടെ പോകുന്നു? എന്തുകൊണ്ട് സംസാര വിനിർമുക്തി സംഭവിക്കുന്നു? അല്ലെ? സംസാരം ഉള്ളിടത്താണ് സംസാരം പിന്നുണ്ട്, ദുഃഖം ഉള്ളിടത്താണ് ദുഃഖനിവൃത്തി സംഭവിക്കുന്നത്. അപ്പോ സുഷുപ്തിയിൽ ദുഃഖനിവൃത്തി എന്തുകൊണ്ട് സംഭവിക്കുന്നു? ജാഗ്രത സ്വപ്നങ്ങൾ ദുഃഖമുള്ളതുകൊണ്ട് തന്നെ. എന്താണ് അവിടുത്തെ ദുഃഖം എന്ന് പറയുന്നു? ജാഗ്രത ശ്രമ നിമിത്ത ഉദ്ഭവ. ജാഗ്രതയിൽ ജീവന് ഒരുപാട് ശ്രമമുണ്ട്. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെ സ്വീകരിക്കുക, അതിന്റെ ഫലമായുള്ള സുഖദുഃഖങ്ങളെ അനുഭവിക്കുക, അതന്നെയാണ് കൊടുക്കാത്ത ശ്രമമാണ് ജാഗ്രത സ്വപ്നം. അടുത്ത് ശകുനി ദൃഷ്ടാന്തം പറയും, പക്ഷിയുടെ ദൃഷ്ടാന്തം പറയും. പക്ഷിയെ വേട്ടയാടിയാണ് അതിനെ നൂലിൽ കെട്ടിയിട്ട്, അപ്പം അത് സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ. അതിനു വേണ്ടിയിട്ടാണത് ആ കുറ്റിയിൽ നിന്ന് അതിൻ്റെ കാല് രണ്ടും കെട്ടിയെങ്കിലും പറക്കാൻ ശ്രമിക്കും, ഉയരുന്ന് പറക്കും. പക്ഷെ ആ ശ്രമം അത് തളർന്നു പോകത്തേ ഉള്ളൂ, കാരണം ബന്ധന ശക്തമാണ്. തളർന്നാൽ എന്ത് ചെയ്യും? ആ കുറ്റിയുടെ ചുവട്ടിൽ തന്നെ ഒന്ന് വീഴും, അത് ദൂരോട്ട് പോകാൻ കഴിയത്തില്ല. എത്ര ശക്തമായി പറക്കുന്നു അത്ര ശക്തമായി തിരിച്ചു വരും. എത്രമാത്രം ശ്രമം ഇവിടെ ഉണ്ടാകുന്നു അത്രമാത്രം വിശ്രാന്തി സംഭവിക്കും. ഒരു പക്ഷിയെപ്പോലെ ഈ ജീവൻ എന്ത് ചെയ്യുന്നു? ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, പറക്കുകയാണ്. അവന് പിടികിട്ടുന്നില്ല എന്താ ബന്ധനം. പക്ഷിക്കറിയാമോ ഇവനെങ്ങനെ ബന്ധിച്ചതെന്ന്? ബന്ധനത്തിന്റെ സ്വഭാവം പക്ഷിക്കറിയത്തില്ല, പക്ഷെ എന്തോ സംഭവിച്ചതെന്നറിയാം. അതുകൊണ്ടത് ആ ബന്ധനത്തിൽ നിന്ന് പുത്തറി മാറാൻ ശ്രമിക്കുകയാണ്, പറന്ന് അകലാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എത്ര ശക്തിയായി പറന്ന് അകലാൻ ശ്രമിക്കുമോ അത്രയും അടുത്ത് കുറ്റിയിൽ തന്നെ വരും, കെട്ടിയെടുത്ത് തന്നെ വരും. ഇതാണ് ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ജാഗ്രത സ്വപ്നങ്ങൾ ഈ ശ്രമമാണ്, ഈ ബന്ധനത്തിൽ നിന്ന് ഈ ജീവനും മോചിക്കണം. എന്ത് ബന്ധനം, ബന്ധനത്തിന്റെ സ്വഭാവം എന്താണ്, എങ്ങനെ മോചനം എന്നറിയത്തില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? അവൻ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, അവൻ സച്ചിദാനന്ദത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. ഇതിലൂടെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സച്ചിദാനന്ദമാണല്ലോ. ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ശരിയായ രീതിയിലല്ല ആ ശ്രമം. ഗുരുവിന്റെ സഹായമില്ലാതെ, ശ്രുതിയുടെ സഹായമില്ലാതെ സഹജമായി ശ്രമിക്കുന്നു. പക്ഷിയെ അല്ലെങ്കിൽ സഹായത്താൽ ശ്രമിച്ചാലും മറ്റൊരാളൊന്നും അതിന്റെ ബന്ധനത്തെ വിച്ഛേദിച്ചിട്ടത് പറഞ്ഞാലും അത് മുക്തമാകും. അതുപോലെ ഇവിടെ ആരെങ്കിലും വന്ന ബന്ധനത്തെ വിച്ഛേദിച്ചിട്ട് മുക്തമാക്കിയാൽ മുക്തമാകും, അല്ലെങ്കിലോ ഇത് പറക്കും വീണ്ടും ആ കുറ്റിയിൽ തന്നെ വരും. അത് ബന്ധനത്തിൽ നിന്നുള്ള മുക്തിയല്ല. ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോകുന്നത് കൊണ്ട് ഇവന് ഈ സംസാരത്തിൽ നിന്ന് മോചിക്കാൻ കഴിയുന്നില്ല. പക്ഷി പറന്നിട്ട് വീണ്ടും കുറ്റിയുടെ ചവിട്ടി വന്നുകൊണ്ട് അതിന് ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ കഴിഞ്ഞോ, സ്വതന്ത്രമായി പറക്കാൻ കഴിഞ്ഞോ? ഇല്ല. അതാണ് ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്ന് സുഷുപ്തിയിൽ പോകുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ അത് എത്തിച്ചുകൊണ്ടേയിരിക്കും. ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും അവൻ പോകുന്നത് മോചിക്കാനാണ്, തന്റെ സത്യസ്വരൂപത്തെ സാക്ഷാത്കരിക്കാനാണ്. അവിടെ രണ്ടിടത്തും അത് സംഭവിക്കുന്നില്ല, മറ്റെന്തൊക്കെ സംഭവിക്കുന്നു. പക്ഷിക്കും മറ്റെന്തൊക്കെ സംഭവിച്ചല്ലോ, അത് ക്ഷീണിച്ചു, ദുഃഖം അനുഭവിച്ചു, അതിന്റെ ചിറക് നഷ്ടപ്പെട്ടു, എല്ലാം സംഭവിച്ചു. ജീവനും അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ട് അതിന് ക്ഷീണം വരുന്നു, അത് അതിന്റെ കുറ്റിയിലേക്ക് പോകുന്നു, എന്നുവെച്ചാൽ സുഷുപ്തിയിലേക്ക് പോകുന്നു. കുറച്ചു സമയം അത് വിശ്രമിക്കുന്നു. അതുകൊണ്ടും അതല്ലേ ആ സത്തിനെ പ്രാപിച്ചിട്ട് സതിസമ്പദ്ധ്യനം ഇത് സതിസമ്പദ്ധ്യാമഹേ എന്നറിയുന്നില്ല. അവിടെ മോചനം മോക്ഷം സംഭവിക്കുന്നില്ല. അപ്പോൾ ജീവന് സുഷുപ്തി കൊണ്ട് മുക്തി സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മറിച്ച് എന്ത് സംഭവിക്കുന്നു? തന്റെ ഈ ആയാസത്തിൽ നിന്നൊരു താത്കാലികമായ മോചനം. പക്ഷിയെ സംബന്ധിച്ച് അതൊരു തളർച്ച മാറ്റലാണ്. എന്തിനു വീണ്ടും പറക്കാനാണ് തളർച്ച മാറ്റുന്നത്? അതുപോലെ ജീവനെ സംബന്ധിച്ചും ഈ ഒരു തളർച്ച മാറ്റലാണ്, താത്കാലികമായ ഒരു മുക്തി. പക്ഷെ ആ മുക്തി അവൻ വീണ്ടും വരുന്ന എവിടേക്ക്? വീണ്ടും പറക്കാൻ തന്നെ. വീണ്ടും ജാഗ്രത സ്വപ്നങ്ങളിൽ ബന്ധനത്തിലേക്ക് വരികയാണ്. അതാണ് ഇവിടെ പറയുന്നത്, സ്വപ്നസമ്പത്തിൽ ജാഗ്രത ശ്രമ നിമിത്ത ഉദ്ഭവ. ഈ സ്വപ്നസമ്പത്തി എന്ന് പറയുന്നത് ഈ ജാഗ്രത ശ്രമത്തിൽ നിന്നും ഉണ്ടായതാണ്. തിരിച്ചവിടേക്ക് സഹജമായി പോകുന്നു. സ്വപസ്യ സുഷുപ്തി അതാണ്. അതുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ സുഷുപ്തിയിൽ മുക്തനാകുന്നില്ല. സുഷുപ്തിയിൽ പോയിട്ട് എന്തുകൊണ്ട് ഒരാൾ ആത്മജ്ഞാനിയാകുന്നില്ല? ആത്മജ്ഞാനം ആവശ്യമില്ലല്ലോ, സുഷുപ്തി മതിയല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ആ സുഷുപ്തി എന്ന് പറയുന്നത് പക്ഷിയുടെ തളർച്ച പോലെയാണ്. അത് ബന്ധനത്തിൽ നിന്നുള്ള മോചനമല്ല. അങ്ങനെ സത്തിനെ ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. സത്തതാണ്.